പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഇവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. കരുണയുള്ള ഞങ്ങളുടെ കണ്ണുകളിലേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ, നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ആറ്റ് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ ചിന്ത പോലും അവിടുന്ന് അറിയുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ക്ഷീണങ്ങളെ അവിടുന്ന് അറിയുന്നു, ഞങ്ങളുടെ ഭാരങ്ങളെ അവിടുന്ന് അറിയുന്നു, ഞങ്ങളുടെ കുറവുകളെയും പ്രയാസങ്ങളെയും നീ അറിയുന്നു. ഞങ്ങളൊരു വാക്ക് പറയുന്നതിന് മുമ്പേ അവിടുന്ന് എല്ലാം അറിയുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. മനുഷ്യന്റെ ശബ്ദമല്ല കർത്താവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സഹായിക്കണമേ, ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി തികഞ്ഞു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ ഈ സഭയോടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു വിവാഹം കൂടെ കർത്താവ് ഏറ്റവും ഗ്ലോറിയസ് ആയിട്ട് നടത്തി. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യാത്രയ്ക്ക് ശേഷം അനേകർ തിരിച്ച് വരാനായിട്ട് കർത്താവ് കൃപ തന്നു. ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് നമ്മൾ ദൈവത്തോട് നിരന്തരമായിട്ട് നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ പാടി എന്റെ ആയുസിന്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ യേശു എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നു. ഇപ്പോഴുള്ളവരെ, ഞാൻ കർത്താവ് വേഗത്തിൽ വരുമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വയസ്സ് എത്രയാണെങ്കിലും അടുത്ത 20 വർഷം കൂടെ നിങ്ങൾക്ക് ആയുസ് ദൈവം തരുന്നു എന്നിരിക്കട്ടെ. കേവലം 7000 ദിവസങ്ങൾ, 7000 ചില്ലുവാനം ദിവസങ്ങൾ മാത്രമേ നിങ്ങൾ ഈ ഭൂമിയിലുള്ളൂ. അടുത്ത 10 വർഷം കൂടെയാണ് നിങ്ങളുടെ ആയുസെങ്കിൽ കേവലം 3000 ചില്ലുവാനം ദിവസങ്ങൾ കൂടെ നാം ഈ ഭൂമിയിലുള്ളൂ. അല്ല, അടുത്ത 5 വർഷം കൂടെ ദൈവം നമുക്ക് ആയുസ് നീട്ടി തന്നു എന്നിരിക്കട്ടെ. മോശം ഇങ്ങനെ പ്രാർത്ഥിച്ചു, Lord teach us to number our days. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എന്നുവ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആവർത്തന വ്യസ്തത തോന്നരുത്. നമ്മുടെ ആയുസ് 4 വിരൽ നീളം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ചെറിയ ആയുസ്സിൽ കർത്താവ് വേഗം വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചെറിയ ആയുസ് കൊണ്ട് നമ്മൾ എന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ ആഴ്ചകളെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്, കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതെന്ന്. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം മനുഷ്യനുമായിട്ടുള്ള നഷ്ടപ്പെട്ട കൂട്ടായ്മയിലേക്ക് ദൈവം മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരവസ്ഥ. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു ഹൗ ടു വർഷിപ്പ് ദ ലോർഡ് ഇൻ അവർ ഡെയിലി ലൈഫ്, നിരന്തരമായി ആസ് എ പേഴ്സൺ, ആസ് എ ഫാമിലി, ആസ് എ ചർച്ച്. 3 തലങ്ങളിലായി ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് നാം ചിന്തിച്ചു. ഇന്ന് അതിന്റെ തുടർച്ചയായി ചില വാക്യങ്ങളുടെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. ആവശ്യങ്ങളുടെ മുഖത്ത് ആർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാനും കഴിയും. പ്രൈസസ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, ഹാലലൂയ, ഗ്ലോറി, നന്ദി കർത്താവേ ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ദൈവത്തിന്റെ മഹത്വം കാണാതെ ഒരിക്കലും നമുക്ക് അവനെ ആരാധിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ഗ്ലോറി കാണാത്ത ഒരാൾക്ക് നെവർ ദൈവത്തെ വർഷിപ്പ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 7:1 പ്രാരംഭമായി വായിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് Chapter 7:1. സ്റ്റെഫാനോസ് എന്ന് പറയുന്ന സ്റ്റീഫൻ, അവൻ തന്റെ പ്രസംഗം ആരംഭിക്കുന്ന ഒരു ഭാഗമാണത്. അവനെ അവിടെയുള്ള പുരോഹിതന്മാരും അവിടുത്തെ സംഘമൊക്കെയും വിളിച്ചപ്പോൾ, നിന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറയുന്നൊരു ഭാഗമാണ്. വായിച്ചാട്ടെ. ഇതുള്ളത് തന്നെയോ എന്ന് മഹാവീരനെ ചോദിച്ചാൽ അവൻ പറഞ്ഞതിന്റെ മറുപടി. അവൻ ആ ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം വളരെ കൃത്യമായിട്ട് അവൻ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വായിക്കുന്നുണ്ട്. സഹോദരന്മാർ, 2 വാക്യം.
അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി.
The God of glory. അവന്റെ പ്രസംഗം ആരംഭിക്കുന്ന വാക്ക് നിങ്ങൾ കണ്ടോ? ദൈവത്തെ അവൻ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിന് പ്രത്യക്ഷനായ ദൈവം. അബ്രഹാം നമുക്കറിയാം, ഹാരാനിലൊക്കെ അല്ലെങ്കിൽ മെസപ്പൊത്താമിൽ ഇവിടൊക്കെ അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പേ അബ്രഹാം അന്യ ദൈവങ്ങളെ ആരാധിച്ചവനാ. ഒത്തിരി ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അബ്രഹാം വന്നത്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അബ്രഹാമിനെ വിളിച്ച ദൈവത്തിന് സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് വിളിക്കുന്ന മലയാളത്തിൽ ഇങ്ങനെ വിളിക്കുന്നു, തേജോമയനായ ദൈവം, ദ ഗോഡ് ഓഫ് ഗ്ലോറി. ഇനി ഈ പ്രീച്ചർ, ഈ പ്രസംഗനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സ്തേഫാനോസ് ബേസിക്കലി ചെറുപ്പം മുതലേ പ്രസംഗിച്ച് വളർന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരെ നമ്മുടെ ചർച്ചിലൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ അരി വെക്കാൻ, ചോറ് വെക്കാനും, പാത്രം കഴുകാനും, പാവിരിക്കാനും, അതുപോലെ കസേരയിടാനൊക്കെ തെരഞ്ഞെടുത്തവനെ കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട്. 6:15 ആ പ്രീച്ചറെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 6:15
ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി.
ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാവരും ഈ പ്രീച്ചർ, എന്റെ വിചാരം ഒരു ചെറുപ്പക്കാരനാണ്, ഇവന്റെ മുഖത്തോട്ട് തന്നെ നോക്കി. അവരെന്താ കണ്ടത്?
അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു.
പ്രൈസ് ദി ലോർഡ്. അവന്റെ മുഖം എന്താണ്? ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവദൂതൻ, ദൈവദൂതന്റെ മുഖം പോലെ, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ അവർ കണ്ടോണ്ടിരിക്കുമ്പോ അവൻ പ്രസംഗം ആരംഭിക്കുകയാണ്. The God of glory. അപ്പൊ അവർക്ക്, കേട്ടവർക്ക് മനസ്സിലായി, ഇവന്റെ മുഖത്തോട്ട് നോക്കുമ്പോ അറിയാം ഇവൻ ആരാധിക്കുന്നത് ഒരു തേജോമാനായ ദൈവത്തെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തേഫാനോസ് വളരെ കൃത്യമായിട്ട്, സ്തേഫാനോസിന്റെ പ്രസംഗം വളരെ, ആ ബൈബിൾ പഠിച്ചവർക്കൊക്കെ അറിയാം, വളരെ കൃത്യമായിട്ട് അവൻ കാര്യങ്ങൾ പറഞ്ഞ് അവനെ അവസാനം, മെസ്സേജിന്റെ അവസാനം അവനെ കൊല്ലുക. ഇനി മെസ്സേജ് തീരുന്ന സമയത്തും സ്തേഫാനോസ് സ്വർഗത്തിലേക്കാണ് ഉറ്റുനോക്കിയത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ചിന്ത ഇതാണ്, സ്തേഫാനോസ് ഏറുകൊണ്ടപ്പോഴല്ല ദൈവത്തിങ്കിലേക്ക് നോക്കിയത്, അവൻ സ്ഥിരമായി ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചതായിട്ട് അവർക്ക് തോന്നിയത്. പഴയ നിയമത്തിൽ സീനായ് മലയിൽ ദൈവവുമായി സംസാരിച്ചുകൊണ്ടിരുന്ന മോശ ഇറങ്ങി വന്നപ്പോൾ, മോശ വചനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോ ജനത്തിന്റെ മുഖഭാവം കണ്ടപ്പോ മോശയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമായി. മോശയുടെ തൊക്ക് സ്കിൻ, വയസ്സനായ മോശയുടെ തൊക്ക് സ്കിൻ പ്രകാശിക്കുന്ന കണ്ട് ഇസ്രായേൽ ജനം ഭയപ്പെട്ടിട്ട് മോശ ഒരു മൂടുപടം എടുത്ത് മോശയുടെ മുഖം മൂടിയതായിട്ട് വായിക്കുന്നു. ജനത്തോട് സംസാരിക്കുമ്പോൾ മോശയുടെ മുഖത്ത് മൂടുപടം കിടക്കും, അകത്ത് ദൈവവുമായി സംസാരിക്കുമ്പോൾ അവൻ ആ മൂടുപടം എടുക്കും. അത് പഴയ നിയമമാ, പഴയ നിയമമാ. പുതിയ നിയമത്തിൽ നമുക്കറിയാം, പുതിയ നിയമത്തിൽ മുഖമല്ല പ്രകാശിക്കുന്നത്. മുഖം പ്രകാശിക്കും, പക്ഷെ പുതിയ നിയമത്തിൽ എന്താണ് പ്രകാശിക്കുന്നത്? ഹൃദയമാണ് പ്രകാശിക്കുന്നത്, ഹൃദയമാണ് പ്രകാശിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അതുകൊണ്ടാണ് പുതിയ നിയമം വായിക്കുമ്പോൾ പഴയ നിയമം വായിക്കുന്ന ഒരാൾക്ക്, പഴയ നിയമം വായിക്കരുന്നല്ലേ, തെറ്റിദ്ധരിക്കരുത്, പഴയ നിയമത്തിന്റെ സ്പിരിറ്റ് ഉള്ള ഒരാൾക്ക് ഈ തിരുവചനം പുതിയ നിയമം വായിച്ചാൽ ഒരു മൂടുപടം ഇട്ടോണ്ടേ വായിക്കാൻ പറ്റുള്ളൂ. പുതിയ നിയമത്തിന്റെ സ്പിരിറ്റിലേക്ക് വന്ന ഒരാൾ ബൈബിൾ വായിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ?
പറയാം, ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ആത്മാവിൽ വചനം ജഡമായി തീർന്നവനെ ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഈ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയോ, പറഞ്ഞാട്ടെ, പിതാവിനോടും അവന്റെ പുത്രനായ യേശുവിനോടുമാകുന്നു. അടുത്ത വാക്യം, ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ടൊട്ടുമില്ല എന്ന് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. നമുക്കെല്ലാവർക്കും 2 കൊരിന്ത്യലേഖനത്തിലേക്ക് വരാം. 2 കൊരിന്ത്യലേഖനം അതിന്റെ 3 എല്ലാവരും തുറന്നിരിക്കട്ടെ. 2 കൊരിന്ത്യൻസ് chapter 3. ഇക്കൂട്ടായ്മയിലുള്ള അനേകര് 2015 അപ്പോസ്തോല പ്രവൃത്തികൾ അനേകര് പഠിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു, കണ്ടിന്യൂ ഗോ ഓൺ, അപ്പോസ്തോല പ്രവൃത്തികൾ പഠിക്കുക. വേറെന്തെങ്കിലും പഠിക്കുക മീൻസ് ആഴത്തിൽ ചിന്തിക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടോ?
എന്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നെ ഓർത്ത് രണ്ടാം കൊരിന്ത്യ ലേഖനം ഈ വർഷം കൂടുതലായിട്ട് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാം കൊരിന്ത്യ ലേഖനം പ്രിയമുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക, പൗലോസ് അവസാന കാലങ്ങൾ എഴുതിയ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും താൻ ഒരു പച്ചയായ മനുഷ്യനായി വളരെ പ്ലെയിനായിട്ട് എഴുതപ്പെട്ട ഒരു 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 ലേഖനമാണ് രണ്ടാം കൊരിന്ത്യ ലേഖനം. ഒത്തിരി കഷ്ടങ്ങളുണ്ട്. തുടക്കം തന്നെ മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. രണ്ടാം കൊരിന്ത്യ ലേഖനത്തിൽ തുടർച്ചയായി കാണുന്ന ഒരു കാര്യമാണ് ദ ഫ്രാഗ്രൻസ്, ക്രിസ്തുയേശുവിന്റെ സൗരഭ്യം. നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. മൂന്നാം അധ്യായമായപ്പോൾ അവിടേക്ക് വരികയാണ് ആറാം വാക്യം, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ ആരാക്കി? പ്രാപ്തരാക്കി. അടുത്ത വചനം, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, പിന്നെ ആത്മാവിന്റെ ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഒന്നോ മൂന്നോ നാലോ പേര് ഇവിടെ നിന്ന് മൈക്ക് വെച്ച് പറയുന്നതല്ല ശുശ്രൂഷ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ചില വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതൊക്കെ ശുശ്രൂഷയുടെ ഭാഗമാണ്. എന്താണ് യഥാർത്ഥ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഞാൻ അത് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ആരാധന വെളിപ്പെടുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, പഴയ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, ഓൾഡ് ടെസ്റ്റമെന്റ്, നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് നോക്കിക്കൂടാതവണ്ണം തേജസ് ഉള്ളതാണെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എന്തായിരിക്കും? എത്രയോ തേജസ് ഉള്ളതായിരിക്കും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ, ആത്മാവിന്റെ ശുശ്രൂഷ എത്രയോ തേജസ് ഉള്ളതായിരിക്കും. എന്നിട്ട് പറയുകയാണ് പതിനൊന്നാം വാക്യം, നീക്കം വരുന്നത് തേജസ് ഉള്ളതാണെങ്കിൽ നിലനിൽക്കുന്നത്. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചു, how much more, എത്രയധികം എത്രയധികം എത്രയധികം. എന്നിട്ട് പതിനാലാം വാക്യം നമ്മൾ വായിക്കുന്നു, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം കിടക്കുന്നൊക്കെ വായിച്ചിട്ട് പറയുകയാണ്, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം എന്നിയോളം അവരുടെ. അതിനർത്ഥം എന്താണ്? പഴയ നിയമം വായിക്കരുതെന്നാണോ? അല്ല, പക്ഷേ അടുത്ത വചനം പറയുന്നു എന്താണ്? കർത്താവിലേക്ക് തിരിയുമ്പോൾ പിന്നെ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? നുറുക്കെ പറഞ്ഞു, എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ ആത്മാവ് ഒരിടത്തുണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്താണെന്നറിയോ? ക്രിസ്തുവിലൊരു സ്വാതന്ത്ര്യമുണ്ട്. അവിടെ നിയമങ്ങളാൽ അടിച്ചേൽപ്പിക്കുന്ന പഴയ നിയമത്തിന്റെ ചുറ്റിക കൊണ്ട് അടിക്കുന്ന റിലീജിയസ് നിയമങ്ങളല്ല. എല്ലാവരും ദശാംശം കൊടുക്കണം, എല്ലാവരും ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, എല്ലാവരും ഇന്ന കളർ ഷർട്ട് ഇടണം, ഇന്ന കളർ സാരി ഉടുക്കണം, ഇങ്ങനെ മുടി വെട്ടണം. 100,000 എഴുതപ്പെടാത്ത നിയമങ്ങൾ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ചില കൽപ്പനകൾക്കപ്പുറമായി കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോയിട്ട്, മൂടുപടം നീങ്ങിയ മുഖത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക. ഈ ശുശ്രൂഷ ശ്രദ്ധിച്ചേ. ഓ ജല ഒഴുകി ബ്രദറെ, ഞങ്ങളെ ദൈവം ഒന്നിനും വിളിച്ചിട്ടില്ല, നിങ്ങളെ വിളിച്ചൊരു ശുശ്രൂഷയുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുന്ന നാം എല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ തന്റെ പുത്രനായ യേശു കർത്താവിനെ പോലെ രൂപാന്തരപ്പെടും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ ആരാന്ന നമ്മൾ ഓർത്തത് പറഞ്ഞാട്ടെ, അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. പറഞ്ഞാട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 പരമസുന്ദരൻ, അവൻ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. ഹെബ്രായ ലേഖനത്തിൽ പറയുകയാണ്, ഹീസ് ദ എക്സക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്. മലയാളത്തിൽ തത്വത്തിന്റെ മുദ്ര എന്ന ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുകയാണ്, ഹീസ് എ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. ദൈവ തേജസ്സിന്റെ പ്രഭയാണവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാ. പിതാവിന്റെ വലതുഭാഗത്ത് സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും വിളിക്കപ്പെടാനിരിക്കുന്ന സകല നാമങ്ങൾക്കും മീതയിരിക്കുന്നവനാണവൻ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പിശാചിനെ തകർത്ത് പരസ്യമായ ജയോത്സവം കൊണ്ടാടിയുടെ ദൈവമക്കൾ ഒരുമിച്ച് പറയണം, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും പറഞ്ഞാട്ടെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തി ദൈവം ചെയ്യുന്ന ദൈവത്തിന് കരങ്ങളിൽ ഒരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ്യ.
പ്രിയമുള്ളവരെ, ഇതുണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും അന്ന് അവർ മൂന്ന് സുബോധിച്ചേക്കാം, ഇല്ല. അന്ന് അവർ 48 അധ്യായം ബൈബിൾ വായിച്ചേക്കാം, ഇല്ല. അന്നാലൊരു 10 ഓർഫനേജ് വിസിറ്റ് ചെയ്ത് അവിടെ ഒരു 2000 രൂപ വെച്ച് കൊടുത്തേക്കാം, ഇല്ല. ഇതൊക്കെ ചെയ്യണം കേട്ടോ, ഇതൊന്നും കൊണ്ടും പറ്റത്തില്ല. ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എത്രയേ ഉള്ളൂ, നിങ്ങൾ സ്വസ്ഥമായിരുന്നു കൊണ്ട് മുമ്പേ കേട്ടതുപോലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്നുകൊണ്ട് പുത്രനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ്യ. പുത്രനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണമെന്ന് പറഞ്ഞിട്ട് പറയുക. അവങ്കിലേക്ക് നോക്കിയവർ റേഡിയന്റ് എന്നാ പറഞ്ഞ് പ്രകാശം പരത്തുന്നവരായി ഈ ഒരു ജീവന്റെ പ്രകാശം. അതുകൊണ്ടാ വിളിച്ചത്, യാക്കോബുരുമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഇസ്രായേലിന് വാഗ്ദാനം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ച സൂര്യനല്ല, രാത്രി നിനക്ക് നിലാവിട്ടം തരുന്ന ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. അതുകൊണ്ടാണ് പുത്തനാം യെരൂശലേമിൽ വെട്ടും വെളിച്ചവും വെക്കാൻ സൂര്യൻ ചന്ദ്രന്റെ ആവശ്യം വേണ്ടെന്ന് പറഞ്ഞ കാരണം എന്നറിയോ? ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് ഇനി വിളക്കിന്റെ വെളിച്ചവും ട്യൂബിന്റെ വെട്ടവും ഒന്നും ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കും. ദൈവമക്കൾക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവിന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ ഭയപ്പെടും, കർത്താവിന്റെ ജീവന്റെ ബലം. എന്നോട് കാര്യം പറയാം, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവ് എല്ലാ മൂടുപടങ്ങളും വലിച്ചു കീറി ദൈവത്തിന്റെ സന്നിധിയിൽ. പൗലോസ് പറയുക, ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ എങ്ങനെ ഉണ്ടായെന്നറിയോ? തെറ്റിദ്ധരിക്കുക, ഇവിടെ ഇരിക്കുന്ന 5-6 പേർക്കുള്ള ശുശ്രൂഷയല്ല, ഞങ്ങൾ എങ്ങനെ ഉണ്ടായ കരുണ ലഭിച്ചിട്ടുണ്ടായതാ. പ്രിയമുള്ളവരെ, ആവർത്തിക്കുകയാണ്, എവിടൊക്കെയോ ഏതൊക്കെയോ ആചാരാനുഷ്ഠാനങ്ങളിൽ വെറുതെ പോയി കാഴ്ചക്കാരായി ഞായറാഴ്ചകളിൽ അനേക നാളുകൾ നമ്മൾ നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് സ്നേഹവാനായ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് ഒരു പുതിയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ്യ. വിഗ്രഹങ്ങളെ ആരാധിക്കാനും അന്യ ദൈവങ്ങളെ പ്രീണിപ്പിക്കാനും മലകൾ ചവിട്ടിയവരും മാലയിട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചത്. പുത്രന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന നാം എല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഇവിടെ മെസ്സേജ് പറയാൻ വന്നപ്പോ ആരും കേട്ടില്ല. കർത്താവ് വളരെ അടയാളങ്ങളെ ചെയ്തിട്ട് പോലും ആരും ഇനി ഒട്ടും വിശ്വസിക്കാത്തൊരു കവർണവുമില്ലുള്ളവരെ കർത്താവിന്റെ സ്വന്തം നാട്ടുകാരാ. നസ്രത്തി വന്നപ്പം അവർ മെസ്സേജ് പോലും കേൾക്കാൻ മനസ്സ് വെച്ചില്ല. അപ്പോ യോഹന്നാൻ എഴുതുക, കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കുന്നു, പിന്നെ യഹോവയുടെ പൂജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഹൃദയം കണ്ണുമായിട്ട് പറയുക, യോഹന്നാൻ 12:41 പറയുക, യേശുയാവേ ഈ പ്രസംഗം ഈ യേശുവിന്റെ തേജസ് കണ്ടിട്ടാണ് അവനെ കുറിച്ച് അങ്ങനെ എഴുതി വെച്ചത്. യെശയ്യാ 16:5 നാം കാണുന്ന ആ തേജസ്സുള്ള കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാ കുറച്ചുപേര് വിശ്വസിച്ചു. അവരെ കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുക, പത്രോസ് എഴുതിയിരിക്കുക, ഞങ്ങളെ അവന്റെ പ്രത്യക്ഷതയും അവന്റെ ശക്തിയും പ്രമാണിച്ചതേ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാ. ഹല്ലേലൂയ്യ. വി സോ ഹിസ് ഗ്ലോറി. ഞങ്ങൾ കണ്ടതാ ഈ യേശു. മോശയോടും പഴയ നിയമത്തിൽ മുഖം പ്രകാശിച്ച മോശയോടും അഗ്നിരഥങ്ങളും അഗ്നിയശ്വതങ്ങളും വന്ന് തേജസ്സോടെ സ്വർഗത്തിലേക്ക് കയറിപ്പോയ എലിയാവിനോടും ഇവൻ സംസാരിക്കുന്ന ഞങ്ങൾ കണ്ടതാ. അപ്പോൾ എന്നിട്ട് പറയാ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. അത് മാത്രമല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ശബ്ദം കേട്ട് എവിടെ നിന്നറിയോ? അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ആ ശബ്ദം കേട്ടത്. അത് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും മഹത്വവും ലഭിച്ചു. ഹല്ലേലൂയ്യ. ഈ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോ ഞാൻ പറയാം, നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ എക്സ്പീരിയൻസ് കൊണ്ടോ ബൈബിൾ പരിജ്ഞാനം കൊണ്ടോ 25 വർഷത്തെ സേവനം കൊണ്ടൊന്നുമല്ല, കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അവനെ പോലെ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ രൂപാന്തരം നടന്ന് ഒരു ദിവസം കാഹളം വിളിക്കുമ്പോൾ ആ രൂപാന്തരം പൂർണ്ണമാകും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കാഹളം വിളിക്കുമ്പോൾ രൂപാന്തരം ഉണ്ടാവുകയല്ല. എന്തിനാ വിളിച്ചത്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. റോമർ 8:29 എന്തിനാ വിളിച്ചത്? തന്റെ പാർട്ടേക്കിംഗ് ഓഫ് ഡിവൈൻ നേച്ചർ, തന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരാകാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചത്. പ്രാഥമികമായി പറയട്ടെ, ഈ ഒരു തേജസ് കർത്താവിന്റെ ഗ്ലോറി നമ്മൾ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക്. പക്ഷേ പിശാച് ഒരു കാര്യം ചെയ്തു, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പറഞ്ഞാട്ടെ, എന്താ 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 എഴുതി വെച്ച അവിടെ? അവിടെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. എന്താണ്? ദൈവപ്രതിമയായ, കണ്ടോ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ, ആരിലൊന്ന് വായിക്കാമോ? ക്രിസ്തുവിന്റെ, ക്രിസ്തുവിന്റെ സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം. നിങ്ങൾ നമ്മൾ ഈ പറയുന്ന സുവിശേഷം ഉണ്ടല്ലോ, വെറും സുവിശേഷമല്ല, വെറും ഗുഡ് ന്യൂസ് അല്ല, ഇറ്റ്സ് എ ഗ്ലോറിയസ് ഗോസ്പൽ. പറയാൻ ധൈര്യം ഉണ്ടായിരിക്കണം. പറയുള്ള പറഞ്ഞാട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ. ഇന്ന് രാവിലെ ട്രെയിനിൽ വരുമ്പോൾ ഇവിടെ വണ്ടി വന്നാൽ ലേറ്റ് ആയിരുന്നു. കുപ്പം ബംഗാറപ്പെട്ട കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കൂടെ ജാലി ചർച്ച സഹോദരന, രണ്ട് കന്യാസ്ത്രീകൾക്ക് ഈ ദൈവത്തിനെ പറഞ്ഞു കൊടുത്ത സിസ്റ്റർമാർക്ക് വലിയ സന്തോഷം തോന്നി. വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഈ ഒരു സുവിശേഷം അത് തേജസ്സുള്ള സുവിശേഷമാ. കാരണം ഈ സുവിശേഷം ആരെക്കുറിച്ചുള്ളതെന്നറിയാമോ? തേജസ്സിന്റെ കർത്താവിനെ കുറിച്ച്. ഹല്ലേലൂയ്യ. ആ വാക്യം നമുക്ക് എടുക്കാം. ക്രിസ്തു യേശുവിന്റെ ദൈവപ്രതിമയായ, പിന്നെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ, നിങ്ങളുടെ വാക്യം, പ്രകാശനം, തേജസ്സുള്ള സുവിശേഷത്തിന്റെ 4:6 സുവിശേഷത്തിന്റെ 4:4 പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ആരാ എന്താ ചെയ്തേ? ഈ ലോകത്തിന്റെ ദൈവം കണ്ണ് ബ്ലൈൻഡഡ് ആക്കി. 4:4 ഈ ലോകത്തിന്റെ ഇതാരാ? ഈ ലോകത്തിന്റെ ദൈവം ആരാ? പിശാച്. അവന്റെ പരിപാടി എന്നറിയോ? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണേ. ദ ഗോഡ് ഇസ് മോളട്ടർ ആകട്ടോ, ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ് ഓഫ് ദം വിച്ച് ബിലീവ് നോട്ട്. എന്തിനാണ്? ലെസ് ദ ലൈറ്റ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, ഹു ഇസ് ദ ഇമേജ് ഓഫ് ഗോഡ്, ഷുഡ് ഷൈൻ അണ്ടർ ദം. ഇനിയും അടുത്തത് 6 വാക്യത്തിൽ നമ്മളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്താണ് ശുശ്രൂഷ? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നറിയില്ല. ഇതെന്നാ അറിയില്ല ചെയ്തേ? ഇതെന്നാ അറിയില്ല ചെയ്തേ? ഉൽപ്പത്തി 1:1 ഭൂമി മുഴുവൻ ഇരുട്ടും പാഴി ശൂന്യമായി കിടന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ലെറ്റ് ദെയർ ബി ലൈറ്റ്. നമുക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ട്, ഭൂമി ഒരു കറുത്തിരണ്ട ഭൂതായിട്ട് കിടക്കുമ്പോൾ, ഒരു വെളിച്ചത്തിന്റെ കണിക പോലും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടായി, വെളിച്ചമുണ്ടായി. ആ കർത്താവിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചാട്ടെ, ആ വെളിച്ചോടുണ്ടായി. രണ്ടാമതായി, എന്നരുളി ചെയ്ത ദൈവം, അതേ കർത്താവ്, 1:2-3 കാണുന്ന അതേ ദൈവം, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസിന്റെ പരിജ്ഞാനം. അതെന്തുവാ? എന്തുവാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസിന്റെ പരിജ്ഞാനം? ഇപ്പോഴുള്ളൊരു വളരെ സാവധാനം പറയാം. അതായത് നിനക്ക് ദൈവം ആരാണെന്ന്, ദൈവം ആരാ എങ്ങനെയാണെന്ന് അറിയാൻ ആരുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി? ഓക്കെ, കർത്താവ് പുറപ്പാടി പറഞ്ഞു, യഹോവയായ ദൈവം കരുണയുള്ളവൻ, മനസ്സലിവുള്ളവൻ. നിങ്ങൾക്കറിയാമോ, നയിൻ പട്ടണത്തിലെ വിധവയുടെ ഒരു മകൻ, വിധവ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഇല്ല, ഒരു മോൻ മരിച്ചു. അവന്റെ ഫ്യൂണറലിന് ഡെഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് കർത്താവിനോട് പോയി സൗഖ്യമാക്കാൻ എഴുന്നേക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ കർത്താവിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞുണ്ടല്ലോ, എല്ലായിടത്തും മൂഡ് വിത്ത് കമ്പാഷൻ. കർത്താവ് മനസ്സലി കൊണ്ട് നിറഞ്ഞവനാ. മനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ നോക്കി കരയുക. ലാസറിന്റെ കല്ലറയ്ക്ക് വന്നപ്പം മറ്റ് സഹോദരങ്ങൾ കരയുന്ന കണ്ടപ്പോ കർത്താവ് അവിടെ ഇരുന്ന് കരയുക. എന്നാലും ചോദിക്കേ, കുഞ്ഞുങ്ങളെ അടുത്തു കൊണ്ടുവന്നപ്പം ശിഷ്യന്മാര് പറഞ്ഞു, വിളാലം പോട്ടെ. ആ കർത്താവ് ഒരു കൊച്ചിനെ അങ്ങ് എടുത്തിട്ട് നമുക്കൊന്ന് ആത്മാവിലൊന്ന് കാണണം. കുഷ്ഠരോഗിയെ തൊട്ടു. ഒരു ദൂരത്തുനിന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ തൊട്ട എന്തിനാ? അതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ഇവനെ തൊട്ടിട്ട് ആരെങ്കിലും, ഇവന്റെ സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ ആ മക്കളോ പോലും തൊട്ടിട്ട് വർഷങ്ങളായി. ആ ദൈവത്തിന്റെ സ്പർശനം, ദൈവം ആരാണെന്ന് ഭൂമിയിൽ വന്നപ്പോൾ വചനം കൊണ്ട് മാത്രമല്ല സ്പർശനം കൊണ്ട് പോലും തിരിച്ചറിയത്തക്കവണം ദൈവം അവനെ തൊട്ട് സൗഖ്യമാക്കി. നിങ്ങൾ സുവിശേഷങ്ങളിലൂടെ വീണ്ടും വീണ്ടും തന്നെയും പിന്നെ തന്നെയും പിന്നെയും കടന്നു പോകുക. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. കർത്താവിന്റെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ സംസാരിക്കുന്ന കർത്താവിനെ നിങ്ങൾ കാണണം. 30-ാമത്തെ വയസ്സിൽ ആത്മാവിനാൽ നിറയപ്പെട്ട് യോർദാനിൽ നിന്ന് കയറി വരുന്ന കർത്താവ് നമ്മൾ കാണണം. പിന്നെ അത്ഭുതങ്ങൾ അടയാളം ചെയ്യുന്ന കർത്താവ് നമ്മൾ മസ്റ്റായിട്ട് കാണണം. കാറ്റിനെയും കള്ളെ ശാന്തമാക്കുന്ന കർത്താവ്, അതിനേക്കാളെല്ലാം ഉപരിയായി ഞാൻ പറയാം, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു പരസ്യ സ്ഥലത്ത് കൈകളും കാലുകളും ആണിയടിക്കപ്പെട്ട് തന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹാലലൂയ. വിളിക്കുന്ന കൊച്ചുകുട്ടികളോട് പ്രായമുള്ളവരോട് ഞാൻ പറയാ, ദൈവം എന്നെ നിങ്ങളെയും വിളിച്ചത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. When you see the face of Christ, നിങ്ങൾ കർത്താവിന്റെ ഈ ഒരു ഗ്ലോറി കാണുമ്പോൾ, ഈ ഒരു ഒരു കാഴ്ച കാണുമ്പോൾ, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യലേഖനം അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ, 1 കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ.
എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു.
എന്തുമാണ് തികഞ്ഞവരുടെ ഇടയിലുള്ള ജ്ഞാനം? എന്താണ് വായിച്ചേ?
ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചുപോകുന്നവരായ ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല.
തികഞ്ഞവരുടെ പറയാൻ പോകുന്ന ജ്ഞാനം എന്താന്ന് പറയുക കേട്ടോ. അടുത്ത അതിന്റെ 7-ാം വാക്യം വായിച്ചു.
ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ,
വളരെ സാവധാനം, ദൈവം എന്നാണ് ലോകത്തിന്റെ
സൃഷ്ടിക്ക്
മുമ്പേ. എന്തിനു വേണ്ടി?
നമ്മുടെ തേജസ്സിനായി.
മതി, നമ്മുടെ തേജസ്സിനായി. മറക്കല്ലേ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ്, ഫോർ അവർ ഗ്ലോറി, നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും പിന്നെ
മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ
മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ. എന്താണ് ദൈവത്തിന്റെ ജ്ഞാനം? ആരാ? ക്രിസ്തു. ആ മർമ്മം മഹത്വത്തിന്റെ, ക്രൈസ്ത ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് കൊളോസ്സ് ലേഖനം പഠിപ്പിച്ചത്. എന്നിട്ട് പറയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ, ശ്രദ്ധിക്കണം, വാക്യങ്ങളൊന്നും വിട്ടുകളയരുത്. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ, ദ ലോർഡ് ഓഫ് ഗ്ലോറി, ആവർത്തിക്കുക, ദ ലോർഡ് ഓഫ് ഗ്ലോറി, ദ ഗ്ലോറിയസ് ഗോസ്പൽ, ദ ഗ്ലോറിയസ് ചർച്ച്, ഗ്ലോറി അപ്പോൺ ഗ്ലോറി. പുതിയ നിയമത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചത്, ഓ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഒരു തരത്തിൽ സ്നാനപ്പെട്ടു, സഭയിൽ വരുന്നു, ബൈബിള് വായിക്കുന്നു, അത്യാവശ്യം ജീവിക്കുന്നതിനോ, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നിങ്ങളെ സ്വയമായിട്ട് തെരഞ്ഞെടുത്തതല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം തന്റെ പദ്ധതിയിൽ നിങ്ങൾ ഞാനും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ് ഈ വ്യക്തിയും എല്ലാം. പ്രിയമുള്ളവരെ, തന്റെ തേജസ് തന്റെ പുത്രനെ പോലെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുത്. ഹാലലൂയ്യ, ഹാലലൂയ്യ. പ്രിയമുള്ള, കല്യാണങ്ങൾ നടക്കുമ്പോൾ പേഴ്സണലായിട്ട് കാര്യോട് പറയാം, നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മൾ ഇന്നുവരെ കാണുന്ന, പക്ഷെ അവരാ ബ്രൈഡൽ മാർച്ചിന്റെ സമയത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കാറുണ്ട്. എന്നവരുടെ കല്യാണം നടക്കുന്നതിന്റെ സന്തോഷം മാത്രമല്ല, പ്രിയമുള്ളവരെ, ഇതൊരു നിഴലാ, ഇതിന്റെ ഒരു പൊരുൾ വെളിപ്പെടാൻ പോകുന്നുണ്ട്. പുത്രനായ ക്രിസ്തു മണവാളനായിട്ട് നിൽക്കുമ്പോൾ അണിഞ്ഞൊരുങ്ങിയുള്ള സഭ, അവിടേക്ക് കയറി വരുന്ന ഒരു ബ്രൈഡൽ മാർച്ചുണ്ട്. അത് കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കും. ഹാലലൂയ്യ. തന്റെ മണവാളന് വേണ്ടി അലങ്കൃതമായൊരു സഭ, ആ ഗ്ലോറിയസ് ചർച്ചിനെ കുറിച്ച് പറയുകയാണ്. അവളെ ഉണ്ടാക്കിയിരിക്കുന്നത് മുത്തുകളാൽ നിർമ്മിതമായ 12 ഗോപുരങ്ങളുള്ള ഒരു പട്ടണത്തിൽ, കുഞ്ഞാടിന്റെ കൂട്ടത്തിൽ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവൾ അവന്റെ പുറകെ പോവുക. എങ്ങനെയാ അവൾ അവന്റേതാണെന്ന് അറിയുന്നത്? അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കുന്നുണ്ട്. ഹാലലൂയ്യ. അവര് പിന്നെ അവന്റേതാണെന്ന് എങ്ങനെ അറിയുന്നുണ്ടെന്ന് അറിയാമോ? ആ ബ്രൈഡ് ഒരു പാട്ട് പാടുന്നുണ്ട്, അത് ഈ ലോകത്തിൽ ആർക്കും പാടാൻ കഴിയത്തില്ല. ആ ബ്രൈഡിന് മാത്രമേ ആ പാട്ട് പാടാൻ കഴിയത്തുള്ളൂ. ഹാലലൂയ്യ. ഒന്നാമതായി ഞാൻ പറയുന്നു, ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് ഗോഡ്, അതൊരു ശുശ്രൂഷയാ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. We all are called for that ministry. അങ്ങോട്ട് പറ, this ministry. ആൾ പറയോ, ഞങ്ങൾക്കൊരു മിനിസ്ട്രി? എന്ത് മിനിസ്ട്രി? പ്രിയമുള്ള, ദിസ് ഈസ് ദ മിനിസ്ട്രി. ഇതാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്, കർത്താവിന്റെ തേജസ്സിനെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ തേജസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാക്കുന്നല്ല കേട്ടോ, ഉണ്ടാക്കുന്നല്ല, സോറി, ഇത് നമ്മുടെ നമ്മൾ കർത്താവിന്റെ തേജസ്സിനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയത്തില്ല.
ഓസ്വാൾഡ് ചേമ്പേഴ്സ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ കൂട്ടത്തിൽ റിയലി വസിക്കുന്നവരാണെങ്കിൽ കർത്താവ് 24 മണിക്കൂർ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങളത് അറിയുന്നുണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് ജക്കാർത്ത അവിടെ പോയിട്ടുള്ള ആളുകൾ കാണും, ജക്കാർത്ത എന്ന് പറയുന്ന സ്ഥലത്തെ എയർപോർട്ടില് വളരെ നീളമുള്ളൊരു ക്യൂവില് ഒരു രാത്രി യാത്ര കഴിഞ്ഞ ആളുകൾ വളരെ അക്ഷമരായി ലോങ് ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു ചൈനീസ് ലോയർ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ എന്ന് പറയുന്ന അത് വിശ്വസിക്കുന്ന ഒരു ചൈനീസ് ലോയർ ഒരു ലൈനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത ലൈനിൽ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചപ്പോൾ ഒരു മനുഷ്യൻ വളരെ ശാന്തനായിട്ട് നിൽക്കുന്നു. അദ്ദേഹം ഒന്നോട് നോക്കി, ബാക്കിയുള്ള എല്ലാവരും അസ്വസ്ഥരായിരിക്കുമ്പോൾ ഒരാൾ മാത്രം വളരെ കൂളായിട്ട് ഒരു ചെറിയ ചിരിയോടെ നിൽക്കുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്ന മനുഷ്യൻ അവിടെ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കി, വാട്ട് ഇസ് ദ ഡിഫറൻസ്? അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു, അദ്ദേഹം ഒരു ലോയർ ആയതുകൊണ്ട് ചില മോറൽ സ്റ്റാൻഡേർഡ്സ് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ ഒരു സൺഡേ സ്കൂളിൽ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന ഒരു പുസ്തകത്തിന്റെ പുറകിൽ ഇയാളുടെ പണം കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ശരി, സംസാരിക്കാനും കൈ കൊടുക്കാനും പോയില്ല, വീട്ടിൽ ചെന്നു. ബോൺ അഗെയിൻ എന്ന് പറയുന്ന ചാൾസ് കോൾസന്റെ ഓട്ടോബയോഗ്രഫി അദ്ദേഹത്തിന്റെ പുറകിൽ അദ്ദേഹത്തിന്റെ പിക്ചറുണ്ട്. അദ്ദേഹം എടുത്ത് വായിച്ചു, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. 2 വർഷങ്ങൾക്ക് ശേഷം ഈ ചൈനീസ് ലോയർ ചാൾസ് കോൾസന്റെ എഴുത്തെഴുതുന്നുണ്ട്, ഞാൻ ജക്കാർത്ത എയർപോർട്ടിൽ വെച്ച് നിങ്ങളെ കണ്ട്, നിങ്ങളുടെ ശാന്തതയും സൗമ്യതയും കണ്ട് ഞാൻ നിങ്ങളുടെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദിസ് ഈസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇത്, കർത്താവിന്റെ. അതുകൊണ്ടാണ് ക്രിസ്തുയേശു ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നു. അത് ആദ്യത്തെ സീയിങ് ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്, ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ് നമ്മുടെ ഹൃദയം പ്രകാശിക്കും. 2 ഹിയറിംഗ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24:32, Luke 24:32. വേഗത്തിൽ.
അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു, തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ?
പ്രിയമുള്ളവരെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എമ്മൗസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാർ അവർ ഭയങ്കര ഡൗൺ ആയിരുന്നു, പ്രതീക്ഷയില്ലാത്തവരായിരുന്നു. അവര് ഒരു പിന്മാറ്റത്തിന്റെ യാത്രയിലായിരുന്നു. പക്ഷെ യേശുവിന്റെ വചനങ്ങളെ കേട്ടപ്പോൾ, കേൾക്കുക മാത്രമല്ല, while he opened to us the scriptures, ദൈവവചനത്തിന്റെ ഉള്ളറകളെ തുറന്നപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ ഉള്ളം ഞങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്തു? തീ പിടിച്ചെന്നാ പറഞ്ഞെ, കത്തിക്കൊണ്ടിരുന്നെന്നാ പറഞ്ഞെ. ഒന്നാമതായി ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്, രണ്ടാമതായി ഹിയറിംഗ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. അത് ദൈവവചനം വായിക്കുന്നത് വഴി, കേൾക്കുന്നത് വഴി, ധ്യാനിക്കുന്നത് വഴി, വെളിപ്പാടുകൾ വഴി, ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പ്രകാശിക്കുകയും നാം അവനെ പോലെ രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അറിയാം, മഗ്ദലക്കാരിത്തിയും അറിയാം, അവൾ യേശുവിനെ കണ്ടെങ്കിലും അവൾക്ക് മനസ്സിലായില്ല. തോട്ടക്കാരനെന്ന് വിചാരിച്ച് സംശയിച്ചേക്കുമ്പോഴും കർത്താവിന്റെ ശബ്ദം, മേരി, ഒരൊറ്റ വോയിസ് അവളുടെ ഹൃദയം തീപിടിച്ചു. പ്രിയമുള്ളവരെ, അതുപോലെ യേശുവിന്റെ ആഗ്രഹം നമ്മൾ ജസ്റ്റ് യേശുവിന്റെ അടുത്തൂടെ പോകണം എന്നുള്ളതല്ല. ഉയർത്തെഴുന്നേറ്റിട്ട് അവര് മാറി നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്താ പറയുന്നറിയോ? നിങ്ങൾ എന്നെ കണ്ടല്ലോ, അടുത്തു വാ. Luke 24 കാണുന്ന എങ്ങനെയാണ് കർത്താവ് പറയുന്നത് അറിയോ? ടച്ച് മീ, എന്നെ നിന്ന് തൊട്ടേ. ഇംഗ്ലീഷിൽ ചില വേർഷന് ഹാൻഡിൽ മീ എന്ന് എഴുതിയിരിക്കുന്നു, എന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് ദൂരെ നിന്ന് പോകാൻ. മുമ്പേ കേട്ടതാണ്, അടുത്തിയല്ലുക, കം ക്ലോസർ. കൃപാസനത്തിന്റെ അരികിലേക്ക് അടുത്തിയെല്ലുമ്പോൾ ഈ കർത്താവിനെ നമുക്ക് അടുത്ത് തൊടാനായിട്ട് പറ്റും, തൊട്ടാൽ മാത്രമേ. അതുകൊണ്ടാണ് ഈ തിരുവചനം ഒത്തിരി പേര് വായിക്കുന്നുണ്ട്. ആർ യു ടച്ചിങ് ദ വേർഡ്?
ഞാനും നിങ്ങളും വായിക്കുമ്പോൾ നമ്മൾ വായിക്കുവാണോ, മെമ്മറൈസ് ചെയ്യുവാണോ, അതോ ആർ വി റിയലി ടച്ചിങ് ദ വേർഡ്? ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടായ്മയില് എല്ലാം സെയിം വേർഡ് തന്നെയാ. നമ്മൾ എത്ര പേര് ഇതിനകത്തെ ആത്മാവിൽ ക്രിസ്തുവിനെ സ്പർശിക്കുന്നുണ്ട്?
സ്പർശിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർത്താ മതി, ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ്യ.
കർത്താവ് ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് ഞങ്ങൾ നമ്മളെ എല്ലാവരും ഉണ്ടല്ലോ കർത്താവെ, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇങ്ങനെ ഇടിച്ചും തള്ളി ഇങ്ങനെ പോവല്ലേ. കർത്താവ് പറഞ്ഞു, ഇല്ല, ഒരാൾ എന്നെ സ്പർശിച്ചു. ഒരു പക്ഷെ വചനം കേൾക്കുമ്പോഴായിരിക്കാം, പേഴ്സണൽ ആയിട്ട് നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കാം, കർത്താവ് പറയുന്നു എല്ലാവരും വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പ്രിയമുള്ളവർ, ഇത് തൊടാനുള്ള വചനമാ. അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന് ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മുടെ അകത്തെ മനുഷ്യൻ പറന്നുയർന്ന ക്രിസ്തുവിന്റെ അതേ ആ ഒരു വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുമ്പോൾ ആ മന്ദിരത്തിലെ പറന്നു കിടക്കുന്ന വസ്ത്രാഞ്ചലങ്ങളെ സ്പർശിക്കുന്നതാണ് ബൈബിൾ വായന. ഓരോ പ്രാവശ്യം ഇറങ്ങി വരുമ്പോൾ ക്രിസ്തു യേശുവിനെ കുറിച്ച് പുതിയൊരു വെളിപ്പാടുണ്ടായിരിക്കും. ഓരോ പ്രാവശ്യവും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പുതിയ പോയിന്റ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്തുവേശുവിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും സ്പ്ലെൻഡറിനെ കുറിച്ചും ഗ്ലോറിയെക്കുറിച്ചും ബ്യൂട്ടിയെക്കുറിച്ചും ആത്മാവിൽ ഒരു പുതിയ ചിത്രം ഉണ്ടായിരിക്കും. ഇതിന് വിശ്വാസമാണ്. ബൈ ഫെയ്ത്ത് വി ആർ ടച്ചിങ് ക്രൈസ്റ്റ്. അവസാനത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും വചനത്തിൽ വായിക്കുന്നു, ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സ്വരൂപത്തോട് തേജസ്സുള്ള ആ ഒരു ഇമേജിനോട് നാം രൂപാന്തരപ്പെടും. സെക്കൻഡ്, ഹിയറിംഗ് ദ വോയിസ് ഓഫ് ദ ലോർഡ്. മൂന്നാമത്, നിങ്ങൾക്കറിയാം എന്താ പറയാൻ പോകുന്നത്, എന്തായിരിക്കാം? സഫറിങ്, കഷ്ടതകൾ. അത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വരുത്തി വയ്ക്കുന്ന കഷ്ടതയല്ല. പ്രധാന കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയൊക്കെ ഉളവാക്കുമ്പോൾ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസ ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് പ്രധാനമായും തിരുനാമത്തെ പ്രതിയുള്ള കഷ്ടങ്ങളാണ്. ഞങ്ങൾ ഒന്ന് പത്രോസ് എടുത്തു, ഒന്ന് പത്രോസ് അതിന്റെ 5-ാം അധ്യായം, സോറി 4-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ. കർത്താവിന്റെ നാമത്തെ പ്രതി കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടരുത്. ദൈവ തേജസ് വർദ്ധിപ്പിക്കാനുള്ള ദൈവത്തിന്റെ പ്ലാനാണ്. ആരെയും കളിയാക്കുവോ, നിങ്ങളെ കല്യാണത്തിന് വിളിക്കാതിരിക്കുവോ, അല്ലെങ്കിൽ വീതം തരാതിരിക്കുവോ, നിന്ദിക്കുവോ. ഇരട്ട പേര് വായിച്ച ഒന്ന് വായിച്ചോട്ടെ.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും
14-ാം വാക്യം
സന്തോഷിച്ചുകൊള്ളി, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ.
ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് എന്ത് ചെയ്യരുത്? അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും, ആരും പഴയ റെസ്പോൺസ് ഇല്ല, പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളു എന്നാ പറഞ്ഞ അടുത്ത വചനം.
അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും.
അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? അതിന്റെ 13-ാം വാക്യം വായിച്ചോട്ടെ. യു ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് സഫറിംഗ് ദാറ്റ് വെൻ ഹിസ് ഗ്ലോറി ഷാൾ ബി റിവീൽഡ് യു മേ ബി ഗ്ലാഡ് ഓൾസോ വിത്ത് എക്സൈറ്റിംഗ് ജോയ് എന്ന് പറയുന്നു. എക്സൈറ്റിംഗ് ജോയ്. എന്നിട്ട് പറയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും എന്ത് ചെയ്യണം? അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. തെളിവ് എന്താണെന്നറിയാമോ? വായിച്ചോട്ടെ അടുത്ത വാക്യം.
മൗത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നു.
ഇംഗ്ലീഷ് എന്നാ എഴുതിയിരിക്കുന്നത്? ദ സ്പിരിറ്റ് ഓഫ് ഗ്ലോറി. ശ്രദ്ധിച്ചോ, മഹത്വം എന്നുള്ളതും ഗ്ലോറി തന്നെയാണ്. സ്പിരിറ്റ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് റെസ്റ്റ് അപ്പോൺ യു. എങ്ങനെ നമ്മുടെ മേൽ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? അത് ബ്രദറെ, ഞാൻ പണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടൊന്നുമല്ല. അന്യഭാഷയൊക്കെ ഒത്തിരി പേർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നമുക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടോ? ഉണ്ടോ? ബ്രദറെ, ഞങ്ങൾ അത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വയ്ക്കുന്നു. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി നമുക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ ഓഫീസിലായിരിക്കും, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, വീട്ടിലായിരിക്കും, അയലോക്കാരുടെ ഇടയിലായിരിക്കും. ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ഒരു കഷ്ടമുണ്ടേ ഓർത്താ മതി, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. എന്നിട്ടൊരു ഭാഗം പറയുന്നുണ്ട്, നിങ്ങൾ ആരും ക്രിസ്ത്യാനിയായിട്ട്. 16-ാം വാക്യം.
ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്.
ആണോ? കേട്ടോ എല്ലാരും, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. പിന്നെ എന്നാ ചെയ്യണം? ഈ നാമനിമിത്തം ഗ്ലോറിഫൈ ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് പറഞ്ഞു, എന്റെ നാമനിമിത്തം മനുഷ്യൻ നിങ്ങളെ നിന്ദിക്കുകയും പഴിക്കുകയും ചെയ്യും, നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയത്.
ഈ വചനം എന്റെ ഉള്ളിൽ ആഴമായി പതിഞ്ഞത് വയനാട്ടിലെ ട്രൈബൽ മിഷന്റെ ഒരു മീറ്റിംഗിൽ പോയപ്പോൾ ഒരു ബ്രദർ സാക്ഷ്യം പറഞ്ഞു, പേര് ഓർക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കോളനിയില് ഒരാൾ മാത്രം, 12 വർഷം മുമ്പാ, ഒരാൾ മാത്രം യേശുവിനെ അറിഞ്ഞു, ഒരു കുടുംബം മാത്രം. മതവിരോധികള് 100 പേര് വന്ന് വാതിൽ ഇങ്ങനെ തള്ളി തുറക്കാൻ ശ്രമിക്കുക, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം മാത്രം ഇതിനകത്ത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ വളരെ ഭയന്നായിരുന്നേ, പേടിച്ചായിരുന്നു. കാരണം ഈ വരുന്ന ക്രൗഡ് എന്താ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല, ഇദ്ദേഹം ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു രാധാകൃഷ്ണൻ എന്തോ ആണ്, ക്രിസ്ത്യാനെ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമനിമിത്തം ദൈവത്തെ മാറ്റപ്പെടുത്തരുത്. അദ്ദേഹം ആ ശബ്ദം കേൾക്കുക, അദ്ദേഹത്തിന് ബലം കിട്ടി. കുറെ നേരം അവർ ഒച്ച വെച്ചിട്ട് പോയി. പിറ്റേ ദിവസം അദ്ദേഹം പറയാണ്, ഇത് ബൈബിളുള്ള വാക്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പിറ്റേ ദിവസം എന്റെ ബൈബിൾ തുറന്നപ്പോൾ ഞാൻ കണ്ട ആദ്യത്തെ വചനം, ക്രിസ്ത്യാനിയായിട്ട് കസ്റ്റഡി തയ്ക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമനിമിത്തം ദൈവത്തെ നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ്യ, ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, നമുക്ക് വെളിപ്പെടാനുള്ള തേജസ്സും ഈ കാലത്തിലെ കഷ്ടങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും കഴിയത്തില്ല. സൃഷ്ടി ദൈവത്തർമാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. ഇനി നമ്മൾ കൊരിന്ത്യരിൽ ഇങ്ങനെ പറയുമ്പോൾ പൗലോസ് പറയുക, സകലം ദൈവത്തിന്റെ മഹിമയ്ക്കായിട്ട് സ്തോത്രം വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അനവധിയല്ല, അത്യന്തം അനവധിയായ തേജസിന്റെ, ഇങ്ങനൊക്കെ മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ ദ വെയിറ്റ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസിന്റെ നിത്യഘനം പ്രാപിപ്പനടയായിത്തീരുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രിയമുള്ളവരെ, ഈ ഒരു 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 ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. എമ്മാവസിലേക്ക് ശിശുമാർ കർത്താവിനെ, കർത്താവൊന്നും അറിയത്തില്ല, അവരങ്ങ് കഷ്ടപ്പെട്ടു, പാവം യേശുവിനെ ഉപദ്രവിച്ചു. അവര് ശാസിക്കുക, കർത്താവ് ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ച് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഹെബ്രായത്തിൽ മനോഹര വാക്യമുണ്ട്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ, ദ ക്യാപ്റ്റൻ ഓഫ് ദെയർ സാൽവേഷൻ, അവനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നത് ഏറ്റവും യുക്തമായിരുന്നു. ആരെങ്കിലും വായിച്ചട്ടെ ഹെബ്രായ ലേഖനം 2-ാം അധ്യായം, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക, 10-ാം വാക്യം.
യേശു ഭൂമി വന്നപ്പോ എന്തുകൊണ്ടാണ് അവൻ കഷ്ടപ്പെട്ടത്? യേശു സ്വന്തമായിട്ടുള്ള കഷ്ടമല്ലായിരുന്നു അവന്, തിരുനാമത്തെ പിതാവ് നാമത്തെ പ്രതിയുള്ള കഷ്ടം വായിച്ചെടുത്തു.
സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമെന്ന്
വിശ്വസിച്ചു. ഈ അനേക പുത്രന്മാരും പുത്രമാരും ആരാ? ആണോ, ഉറപ്പുണ്ടോ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ.
ഇംഗ്ലീഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആ. For it became him for whom are all things, and by whom are all things, in bringing many sons and daughters unto glory, to make the captain of their salvation perfect through sufferings. കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രകാരമാണ് ഞാൻ നിങ്ങൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ മുമ്പിൽ ജയത്തിന്റെ കൊടിയുമായിട്ട് ഒരാൾ കടന്നുപോയിട്ടുണ്ട്, ദ ക്യാപ്റ്റൻ ഓഫ് യുവർ സാൽവേഷൻ. ഹല്ലേലൂയ്യ. അവൻ എന്നെ വീഞ്ഞുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. സകലത്തിനില്ലാക്കും സകലത്തിന്, നിങ്ങൾ ഈ ആളുകള് ചോദിക്കുക, പ്രാർത്ഥനയ്ക്ക് വിട്ട് എന്തായി, എല്ലാം കിട്ടിയോ? ഇത്ര നാള് പ്രാർത്ഥനയ്ക്ക് പോയില്ലേ? പ്രാർത്ഥനയ്ക്ക് പോകാത്തവരും നോക്കി, നിങ്ങൾ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ പോകണ്ട. ആത്മാവിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുറഞ്ഞു കൊടുത്തു. ഞങ്ങളെ ദൈവം കഷ്ടത്തിന്റെ പാതയിലൂടെ നടത്തുന്നത് വെറുതെയല്ല, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, ഇടുക്കും ഞെരുക്കുമുള്ള വഴിയിലൂടെ കടന്നുപോയ ജീവന്റെ നാഥൻ, അവൻ പോയ ഗച്ഛമന മുതൽ കാൽവരി വരെയുള്ള ചോരപ്പാടുള്ള വഴിയിലൂടെ കുറേനക്കാരനെ ശീമോനെ പോലെ ക്രൂശു വഹിക്കാൻ എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുക. ഹല്ലേലൂയ്യ. ക്രൂശീകരണമുണ്ട്, ഞാൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അവിടം കൊണ്ട് തീരുന്നില്ല. എനിക്കൊരു തേജസ്കരണമുണ്ട്, ഒരു ഉയർപ്പുണ്ട്, ആ ഉയർപ്പിൽ അവനോടുകൂടെ ഞാനും സിംഹാസനത്തിലിരിക്കും. ഹല്ലേലൂയ്യ. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, ആ ഒരു ഉറപ്പിന്മേലായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പ്രിയമുള്ള, സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പ്രിയമുള്ള, കർത്താവിന്റെ മകത്ത് ഇച്ചിരി ഒന്നുമല്ല, റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി പറഞ്ഞു പോയെടുക്കേണ്ട. റോമൻസ് 9:23, ജാതികളിൽ നിന്ന്
തന്റെ തേജസ്സിന്റെ മഹിമാധനം വെളിപ്പെടുത്തുവാൻ. എഫേസ്യർ 3:16 അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. എഫേസ്യർ 1:18 അവകാശത്തിന്റെ മഹിമാധനം. കൊളോസർ 1:27 ഈ മർമ്മത്തിന്റെ മഹിമാധനം, റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. പിന്നെ ഭൗതികമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുടെ ഒരു വേർഡ് പറയാം. കർത്താവ് നാമത്തെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, എന്റെ ദൈവമോ തിരുനാമത്തിന് വേണ്ടി എല്ലാ രീതിയിലും അതെ കൈത്താങ്ങൽ കൊടുക്കുന്ന സഹോദരങ്ങളെ, അവിടെ ഒരു വാഗ്ദത്തമുണ്ട്, അത് പറയാതെ പോയ പൂർണ്ണത്തില്ല. എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ, ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, മഹത്വത്തിന്റെ ധനം, ഇങ്ങ് ബൈബിൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദ റിച്ചസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. പ്രിയമുള്ളവരെ, ഈ തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്ന അവരൊരിക്കലും ക്രൂശിക്കത്തില്ലായിരുന്നു. നമ്മൾ ഈ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞു. ഈ തേജസ്സിന്റെ പാതയിൽ നമുക്ക് നടക്കാം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി രത്നച്ചുരുക്കമായിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട്, മഹത്വവും ധനവും ജ്ഞാനവും ശക്തിയും എല്ലാം ലഭിക്കാൻ യോഗ്യം. മഹത്വം, ഈ സറാഫുകൾ പറയുന്നത് ഹോളി 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 എന്ന്, ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പറയുന്നത് ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഹോളി എന്ന് നാം പറയും, ദൈവമേ നീ ഇത്ര വലിയവനായിരുന്നിട്ടും ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, നീ ഞങ്ങളെ പോലെ ഒരുവനായി തീർന്ന, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ അവസാനത്തുള്ളി ചോരവരെയും ചിന്തി മരിച്ച്, തന്റെ രക്തത്താൽ ഞങ്ങളെ വിളിച്ച്, തന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി ഞങ്ങളെ ആക്കി, കാഹളം വിളിച്ച് രൂപാന്തരം പെടുത്തി, കോടാകോടി നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്തുള്ള ദൈവശില്പിയായി നിർമ്മിച്ച പട്ടണത്തിൽ ഭവനങ്ങളെ തന്ന് കുഞ്ഞാണ്ടുകൂടെ പറപ്പിച്ച, നിനക്കെന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാനും ഒരിക്കലും പറയത്തില്ല, ഞാൻ എന്നും പറയും, വർദ്ധിച്ചതെല്ലാം. നിങ്ങൾ ഒരുപക്ഷെ വലിയ വിദ്യാഭ്യാസം ഉള്ളവനോ, വലിയ കുടുംബത്തിൽ നിന്ന് വന്നവരായിരിക്കാം, നിങ്ങൾ ഒത്തിരി ആത്മീയമായിട്ട് വളർന്നവരായിരിക്കാം, പ്രസംഗം ഒരാരുമായിരിക്കാം, നിങ്ങൾ വന്നവനെ കാണുമ്പോൾ പറയും, വർദ്ധിച്ചതെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാട്, അവനാണ് സകല മഹത്വവും. ഹല്ലേലൂയ. കിരീടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് താഴെ വെച്ചിട്ട് പറയും, ഞങ്ങൾക്ക് വേണ്ടത് കിരീടമല്ല, ഞങ്ങളുടെ കിരീടം അറക്കപ്പെട്ട കുഞ്ഞാട് നീ തന്നെയാ. ഹല്ലേലൂയ. നീയാണ്, യു ആർ അവർ ക്രൗൺ ലോർഡ്, യു ആർ അവർ ഗ്ലോറി. അപ്പോൾ സംഘടനക്കാരനെ ചേർന്ന് നാമം പാടും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. പറഞ്ഞാട്ടെ, എന്നോട് ചേർന്ന് എല്ലാവരും പറഞ്ഞാട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരനായ കർത്താവ്. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മരക്കുരിശിൽ പിശാചിന്റെ തലയെ തകർത്ത് അറുക്കപ്പെട്ട കുഞ്ഞാട്, അവനാണ് മഹത്വത്തിന്റെ രാജാവ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാകുന്നു മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ യഹോവ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. നമ്മുടെ ഹൃദയവാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. മഹത്വത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എത്രയോ വലിയ ഗ്ലോറി അവൻ ഈ സഭയുടെ മധ്യത്തിൽ, നമ്മുടെ മധ്യത്തിലുണ്ട്. എത്രയോ വലിയ തേജസ്, അവൻ നമ്മെ ചേർക്കുവാൻ വാനമേഘത്തിൽ കടന്നു വരുന്നു. എത്രയോ വലിയ തേജസ്, നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമുക്ക് പറയാം, The king has brought me to the banqueting house. He has brought me to the inner chamber. To have fellowship, to see his face, to hear his word, and to partake in his sufferings. ധ്യാനത്തോടെ ആത്മാവിൽ ഒരു നിമിഷം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം, നാം രൂപാന്തരം പ്രാപിക്കും. ഇതാണ് ന്യൂ കവനന്റ് മിനിസ്ട്രി, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ.
നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ